അധ്യായം 37. ചെടതാരിമലയിൽ ഇരുൾ നിറഞ്ഞു. ലാഡ്നം കത്തിച്ച് നീലകണ്ഠൻ വരാന്തയിൽ കൊണ്ടുവച്ചു. എളമരത്തിലിരുന്ന ലഘുലേഖ കയ്യിലെടുത്തു. സ്വർഗത്തിൽ വെച്ച് രാവിലെ ജയരാജൻ തന്നതാണ്. തലക്കെട്ട് ഒന്നുകൂടി വായിച്ചു. എൻഡോസൾഫാൻ, പ്രശ്നങ്ങളും വസ്തുതകളും. എസ് ഉഷ തയ്യാറാക്കിയ കൈപുസ്തകം രണ്ടാമതും വായിക്കാൻ പുസ്തകം തുറക്കുമ്പോൾ മുറ്റത്ത് ഇരിക്കുകയായിരുന്ന ദേവയാനി അല്പം പരിഭ്രമത്തോടെ എഴുന്നേറ്റു. ആരോ വരുന്ന ഒച്ച കേൾക്കുന്നല്ലോ. പുസ്തകം അവിടെ തന്നെ വെച്ച് നീലകണ്ഠൻ പുറത്തേക്കിറങ്ങി. കറുത്തിരുണ്ട ഇലപടർപ്പുകൾക്കിടയിൽ ഒരു തല പൊന്തി വന്നു. നീലകണ്ഠൻ ചോദിച്ചു, ആരാ? ഞാനാണ്. ആഗതൻ മുറ്റത്തേക്ക് കയറി. നീലകണ്ഠൻ ആശ്വാസത്തോടെ ചോദിച്ചു, ജയനോ, നീ പോയില്ലേ? അന്വേഷണ കമ്മീഷൻ വൈകിയെങ്ങാനും വന്നാലോ എന്ന് വിചാരിച്ച് ഞാനും ശ്രീരാമയ്യം ക്ലിനിക്കിൽ തന്നെ ഇരുന്നു. ഡോക്ടറും ഉണ്ടായിരുന്നു. ഓരോന്ന് സംസാരിച്ച് നേരം പോയതറിഞ്ഞില്ല. പുറത്തിറങ്ങിയപ്പോൾ ലാസ്റ്റ് ബസ്സും പോയിരുന്നു. എന്നിട്ട് ഇത്ര നേരം എവിടെയായിരുന്നു? രാത്രിയായില്ലേ? ജയരാജൻ ചിരിച്ചു. അതോ, ദേവപ്പ എനിക്ക് കൂട്ടിനുണ്ടായിരുന്നു. വഴിയിൽ ആളുകൾ കോഴിയെ നെഞ്ചോട് ചേർത്ത് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ ഭാഗ്യത്തിമാർക്കണ്ടത്തിൽ കൊല്ലത്തിലൊരിക്കലുള്ള കോഴിക്കെട്ട് ഇന്നാണെന്ന് ദേവപ്പ പറഞ്ഞു. ഞാൻ ഇന്ന് വരെ കോഴിക്കെട്ട് കണ്ടിരുന്നില്ല. കുറച്ചു നേരം ഞങ്ങൾ പോയി കണ്ടു. പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ ദേഷ്യവും സങ്കടവും കലർന്ന സ്വരത്തിൽ ദേവയാനി ജയരാജനെ സമീപിച്ചു. നീ ഇങ്ങനെ രാത്രിയും പകലുമില്ലാതെ അലഞ്ഞു നടക്കുന്നത് എന്തിന്? ഇങ്ങോട്ട് വരണ്ട എന്ന് കാലത്ത് ഞാൻ പറഞ്ഞിരുന്നില്ലേ? നിനക്കെന്തെങ്കിലും സംഭവിച്ചാലോ? അത് ഗവനിക്കാതെ ജയരാജൻ നീലകണ്ഠനോട് ഉറക്കെ പറഞ്ഞു, നമ്മൾ വിചാരിച്ച പോലെ സംഭവിച്ചു. കമ്മീഷൻ പേരിനൊരു യോഗം ഗസ്റ്റ് ഹൗസിൽ തട്ടിക്കൂട്ടി മംഗളക്കി സ്ഥലം വിട്ടു. ഗസ്റ്റ് ഹൗസിലേക്ക് വിളിച്ചപ്പോൾ കിട്ടിയ വിവരമാണ്. കാത്തിരുന്ന നമ്മൾ മണ്ടന്മാരായി. നീലകണ്ഠൻ അത്ഭുതപ്പെട്ടു. രോഗികളെ കാണാതെ എന്ത് റിപ്പോർട്ട്? അതല്ലേ രാവിലെ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞത്. ഭീകരമായ തട്ടിപ്പാണിതെല്ലാം. ഇവിടെ വന്ന ഒരു കമ്മീഷൻകാർ വെള്ളം പോയിട്ട് വെട്ടിക്കെടുത്ത ഇളനീര് പോലും കുടിക്കാത്ത കഥ ശ്രീരാമ പറഞ്ഞില്ലേ? എന്നിട്ടവന്മാർ എഴുതി വെച്ചത് പെഡ്രയിൽ ഒരു കുഴപ്പവുമില്ല എന്നാണ്. മറ്റൊരു കമ്മീഷൻ്റെ ചെയർമാൻ സ്വർഗത്തിലെ ഏതോ തുരങ്കത്തിൻ്റെ മുമ്പിൽ വെച്ച് എൻഡോസൾഫാൻ മണക്കുന്നു എന്ന് ശ്രീപതി ഡോക്ടറോട് പറഞ്ഞു. വണ്ടി കയറാൻ നേരത്ത് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞതോ, കാഷ്യൂനട്സ് ആണ് പ്രാധാന്യം എന്ന്. സത്യത്തിൽ അവന്മാരുടെയൊക്കെ വായിൽ എൻഡോസൾഫാൻ ഒഴിച്ചു കൊടുക്കണം. ചേച്ചി, എനിക്കെന്തെങ്കിലും വേണം, നല്ല വിശപ്പുണ്ട്. ദേവയാനി വിളക്കിൻ്റെ തിരി പരമാവധി താഴ്ത്തി മുന്നറിയിപ്പെന്നോണം പറഞ്ഞു, ഇങ്ങനെ ബഹളമുണ്ടാക്കണ്ട, പതുക്കെ സംസാരിച്ചാൽ മതി. ദേവയാനി അടുക്കളയിൽ പോയി ഒരു കിണ്ണം നിറയെ ചക്കപ്പുഴക്ക് കൊണ്ടുവന്ന് ജയരാജൻ്റെ മുമ്പിൽ വെച്ചു. അത് തിന്നതിനിടയിൽ അവൻ പറഞ്ഞു, ഞെട്ടിക്കുന്നൊരു വിവരം പുറത്തു വന്നിട്ടുണ്ട്. പ്രസംഗത്തിൽ അത് പറയാൻ വിട്ടുപോയി. ദുബെ അധ്യക്ഷനായുള്ള കമ്മീഷനുണ്ടല്ലോ, എൻഡോസൾഫാന് ക്ലീൻ ചിറ്റ് കൊടുത്തവർ. ചെന്നൈയിലെ ഫെഡറിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് പ്രൊട്ടക്ഷൻ ആൻഡ് ടോക്സിക്കോളജിയുടെ പരിശോധനാ ഫലങ്ങൾ എല്ലാ സാമ്പിളിലും അപകടനിലയിൽ ഈ വിഷം കണ്ടെത്തിയിരുന്നു അത്രേ. ആ റിപ്പോർട്ടുകൾ തിരുത്തിയിട്ടാണ് ദുബെ കമ്മിറ്റി എൻഡോസൾഫാനെ കുറ്റവിമുക്തമാക്കിയത്. ഡൽഹിയിലെ CSEയുടെ ഡയറക്ടർ സുനിത നാരായണൻ മിനിഞ്ഞാന്ന് പത്രസമ്മേളനത്തിൽ ഈ രഹസ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വിശ്വസിക്കാനാവുന്നില്ല, ജയരാജൻ തുടർന്നു. കഴിഞ്ഞില്ല, ഈ OP ദുബെ ആരെന്നുകൂടി അറിഞ്ഞോളൂ. പണ്ട് ഇയാൾ കാസർകോട്ടെ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൽ സയൻറ്റിസ്റ്റ് ആയിരിക്കുമ്പോഴാണ് തോട്ടങ്ങളിൽ ഈ വിഷം തെളിക്കാനുള്ള സമ്മതപത്രം ആദ്യമായി കൊടുത്തത്. അതിൻ്റെ ദുരന്തം അന്വേഷിക്കാനും അയാൾ തന്നെ വന്നാലത്തെ സ്ഥിതി ആലോചിക്കാമല്ലോ. നീലകണ്ഠൻ തലയിൽ കൈവച്ചു. ഓ, ജനങ്ങളോട് ഏറ്റവും കടപ്പാട് വേണ്ടവരാണ് ഒട്ടും മനുഷ്യത്വമില്ലാതെ പെരുമാറുന്നത്. കൃഷിശാസ്ത്രജ്ഞന്മാരിൽ മറ്റു പലരും ഇതുപോലെ കീടനാശിനി ലോബിയുടെ ദല്ലാളന്മാരാണ്. പൊതുപണം കൊണ്ട് തിന്നുകൊഴുത്ത രാഷ്ട്രീയ നേതാക്കളും ബുദ്ധിജീവികളും ഡോക്ടർമാരും കാർഷിക കോളേജുകളിലെ ചെറുപ്പക്കാരായ അധ്യാപകരും കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമൊക്കെ ഈ വിഷലോബിക്ക് മനസാക്ഷി പണയം വെച്ചവരാണ്. ഇവർക്കിടയിൽ ഒരു ലീലാകുമാരിയമ്മ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് മഹാത്ഭുതമാണ്. ആരാ ലീലാകുമാരിയമ്മ? നീ കാലത്തും പറഞ്ഞല്ലോ. കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥ, എൻഡോസൾഫാനെതിരെ ധീരമായി പോരാടിയ സ്ത്രീ. ദേവയാനി ഇടയ്ക്ക് കയറി പറഞ്ഞു, രാവിലെ നിന്റെ പ്രസംഗം ഗംഭീരമായിരുന്നു ജയ. അത് കേട്ടതിൻ്റെ ഷോക്ക് എനിക്ക് ഇനിയും മാറിയിട്ടില്ല. നമ്മുടെ ഈ നാട് കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും നാടായി മാറിയോ? നീലകണ്ഠൻ ദീർഘമായി നിശ്വസിച്ചു. സത്യത്തിൻ്റെ നാടാണ് എൻമകച്ചി ആയിരുന്നു എന്നാണ് പറയേണ്ടത്. പെട്ടെന്ന് ഉത്സാഹഭരിതനായി ജയരാജൻ പറഞ്ഞു, സത്യപാലകനായ മഹാബലിയെക്കുറിച്ച് രസകരമായൊരു കഥ കൂടി ഞാൻ ഇന്ന് കേട്ടു. ദേവപ്പ പറഞ്ഞതാണ്. അത് ഞാനെന്ന് പറഞ്ഞതല്ലേ? അതല്ല, ഇത് മഹാബലി തുളുനാട് ഭരിച്ചതിൻ്റെ കഥയാണ്. രാജ്യഭ്രഷ്ടനാക്കാൻ വന്നത് ഒരു വാമനനല്ല, രണ്ടു പേരാണ്, പൂണൂലിട്ട രണ്ട് ബാലബ്രഹ്മചാരികൾ. അതെന്ത് കഥ? തുളുനാട് കാണാനും തുളുവിദ്യ പഠിക്കാനും റായറ നാട്ടിൽ വെള്ളച്ചയ്ക്ക് മരച്ചോട്ടിൽ ഉദിച്ചുയർന്ന ഈ ബാലന്മാർ യാത്ര പുറപ്പെട്ടു അത്രേ. ഏത് മലമ്പാതയോടെ ഇറങ്ങിയാലാണ് തുളുനാട്ടിലെത്തുക എന്നന്വേഷിച്ചു നടന്നു. ഇടത്ത് കച്ചകെട്ടിയും വലത്ത് പൂണൂലിട്ടും വെളുത്ത ശംഖുമാലയും കറുത്ത ശംഖുമാലയും അണിഞ്ഞ് കണക്കുകോലും ഉളിയും മണ്ടയും ബാജിയും കയ്യിലെടുത്തുമാണ് ഉണ്ണികളുടെ നടപ്പ്. കിഴക്ക് മലയിലെ കൊട്ടാരത്തിൽ ചെന്ന് സുബ്രായദേവരെ കണ്ട് വന്ദിച്ച് ആവശ്യമുണർത്തിച്ചപ്പോൾ ആശ നടപ്പില്ലെന്നും തിരിച്ചു പോകുന്നതാണ് ഉചിതമെന്നും കൽപ്പിച്ചു. തെക്കേ കൊട്ടാരത്തിലെ കാവേരിയമ്മയും വടക്കേ കൊട്ടാരത്തിലെ മഹാലിംഗേശ്വര ദേവരും പടിഞ്ഞാറേ കൊട്ടാരത്തിലെ സോമനാഥനും അതുപോലെ തന്നെ കൽപ്പിച്ചു. അങ്ങനെ നടക്കുമ്പോഴാണ് സാക്ഷാൽ ബലീന്ദ്രനെ, അതായത് മഹാബലിയെ തന്നെ വഴിയിൽ കണ്ടുമുട്ടിയത്. കാര്യമറിഞ്ഞപ്പോൾ ബലീന്ദ്രൻ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. മൂന്ന് നേരത്തിനുള്ള വസ്ത്രം കൊടുത്ത് ആദരിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൊട്ടാരത്തിൽ വന്നവരാരും വെറും കൈയോടെ മടങ്ങിപ്പോയിട്ടില്ല. അന്നദാനം, വസ്ത്രദാനം, ധനദാനം, ഭൂദാനം, ഗോദാനം എന്നിങ്ങനെ എന്തു വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഉണ്ണികൾ പറഞ്ഞു,